الحمد لله وكفى صلى الله على محمد المصطفى وعلى آله وصحبه الذين اصطفى إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم صدق الله العظيم ബഹുമാനരായ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ഖുർആൻ പഠനം ഏതാണ്ട് ഈ ഒരു മാസം അടുക്കാറാവുകയാണ്. ഒരു ജുസീന്റെ അവസാനത്തിന് മുന്നുള്ള പേജിലാണ് നമ്മൾ ഇൻഷാല്ലാ അള്ളാഹു തആല തൗഫീഖ് നൽകിയാൽ നാളത്തോടു കൂടി ഒരുപക്ഷെ ഈ ജുസ് അവസാനിക്കുകയും ചെയ്യും. ഈ വർഷത്തിലെ ഒരു വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ ക്ലാസ്സുകളുള്ള മാസമാണ് ഫെബ്രുവരി. ഇൻഷാല്ലാ ഇനിയുള്ള മാസങ്ങളിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ കുറെ കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കും. എന്തായാലും നല്ല ഇച്ഛാശക്തിയോടുകൂടി അവസാന നാൾ വരെ സൂറത്തു നാസ് പഠിക്കുന്നത് വരെ നമ്മളൊക്കെ ഇതിലുണ്ടാകണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സൂമിൽ വീഡിയോ ഓണാക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്ത്രീകളും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പുറത്തു വരും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പരമാവധി നിങ്ങൾ വീഡിയോ ഓഫാക്കുന്നു, ഓഡിയോ മാത്രം ഓണാക്കുക, വീഡിയോ ഒഴിവാക്കുകയാണ് നല്ലത്. ചിലപ്പോൾ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല രീതിയിലാണ് ഇരിക്കുന്നത് എന്ന് തോന്നും, പക്ഷെ വീട്ടിലെ മറ്റൊരംഗം അതിൻ്റെ പുറകിലൂടെ പോകുന്നത് നമ്മൾ കാണില്ല. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചാൽ ചില സുഹൃത്തുക്കൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കാര്യമായി തന്നെ എല്ലാവരും വീഡിയോ ഓഫാക്കി സൂമിൽ ക്ലാസ് എടുക്കുന്ന ആളെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കലായിരിക്കും ഏറ്റവും ഉചിതം. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം കേട്ടത്. വൈദ് കാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വർസുക് അഹ്ലഹു മിന സമറാത്തി മൻ ആമന മിൻ ഖുംബില്ലാഹി വൽ യൗമിൽ ആഖിർ കാല വമൻ കഫറ ഫഉമ്മത്തുഹു ഖലീല സുമ്മ ഇർതറുഹു ഇലാ ആദാബിൻ നാരി വബിസ്സൽ മസീഹ്. 126-ാമത്തെ ആയത്തിൽ അതാണ് അവസാനം എടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിൻ, പടച്ചോനെ ഈ നാടിനെ നീ ശാന്തി നിറഞ്ഞ ഒരു നാടാക്കി മാറ്റണമേ. അതേപോലെ അതിലെ നിവാസികൾക്ക് നിവാസികളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ നാനാവിധ ഫലങ്ങൾ നന്നായി നൽകണമേ. അപ്പൊ അതിന് മറുപടി ആയിട്ട് അള്ളാഹു നൽകി, ഭൗതികമായ വിഭവങ്ങൾ നൽകുന്നതിൽ വിശ്വാസ അവിശ്വാസ മാനദണ്ഡം വേണ്ടതില്ല. കാലപമൻ കഫറ, സത്യനിഷേധികൾക്കൊക്കെ നീ നൽകണമേ എന്നാക്കി തിരുത്തി. അവർക്കൊക്കെ വിഭവങ്ങൾ നൽകുന്നതാവും, പക്ഷേ സത്യനിഷേധികൾ അവസാനം അള്ളാഹു തആല പിടിക്കും, അവരെ നരകത്തിലേക്കായിരിക്കും വലിച്ചഴപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സൂചിപ്പിക്കുക. വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ആയത്തുകളിൽ ഉള്ളത്. ആയത്തിന്റെ നമ്പർ, ഞാൻ എടുക്കാൻ പോകുന്ന ആയത്തിന്റെ നമ്പർ 127. നമ്മൾ തുടർച്ചയാകുമ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു വരണോ ഏതാണ് ഇനി എടുക്കാൻ പോണ ആയത്തുന്നൊക്കെ. ശരി, വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഇലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, വൈദി എർഫ ഇബ്രാഹിമുൽ കവായിദ മിനൽ ബൈത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എർഫാവ് കെട്ടിപ്പൊക്കിയ സന്ദർഭം, വൈദി എർഫാവ് കെട്ടിപ്പൊക്കിയ സന്ദർഭം ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കവായിദ മിനൽ ബൈത്ത്, ആ മന്ദിരത്തിന്റെ അടിത്തറകളെ. മിനൽ ബൈത്ത്, മന്ദിരത്തിന്റെ അടിത്തറകളെ കെട്ടിപ്പൊക്കിയ സന്ദർഭം. ഓർക്കുക, ഇബ്രാഹിം മാത്രമല്ല, ഇസ്മായിൽ അങ്ങനെ കെട്ടിപ്പൊക്കിയതിനു ശേഷം അവർ പ്രാർത്ഥിച്ചു, റബ്ബന ഞങ്ങളുടെ നാഥ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക്ക നിശ്ചയമായും മന്ദ സമിഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വളരെ എളുപ്പമാണ് അർത്ഥം പഠിക്കാൻ. വൈദി അർഫ ഇബ്രാഹിമുൽ കവായിദ മിനൽ ബൈത്ത്, വൈദി അർഫ കെട്ടിപ്പൊക്കിയ സന്ദർഭം, ഇബ്രാഹിമു ഇബ്രാഹിം കവായിദ അടിത്തറകളെ, മിനൽ ബൈത്ത് ആ മന്ദിരത്തിന്റെ അടിത്തറകളെ കെട്ടിപ്പൊക്കിയ സന്ദർഭം, ഇസ്മായിലും ഇസ്മായിലും, ഇബ്രാഹിമും ഇസ്മായിലും ആ മന്ദിരത്തിന്റെ അടിത്തറകളെ കെട്ടിപ്പൊക്കിയ സന്ദർഭം. അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് അവർ പ്രാർത്ഥിച്ചു, എന്തെന്ന്? റബ്ബന ഞങ്ങളുടെ നാഥ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, ഇത് നീ സ്വീകരിക്കണമേ. ഇന്നക്ക നിശ്ചയമായും താ ഇന്നക്ക നിശ്ചയമായും നീ അന്തൽ അന്തസ്സമിയല്ലരീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. അർത്ഥം മനസ്സിലായി എന്താ വിചാരിക്കും? ഒന്നുകൂടി പറയാം. വൈദി അർഫ ഇബ്രാഹിം, ഇബ്രാഹിം ആ മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയപ്പോൾ, പടുത്തുയർത്തിയ സന്ദർഭം, ഇസ്മായിലും ഇസ്മായിലും, റബ്ബന ഞങ്ങളുടെ നാഥ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക്ക അന്തസ്സമീഉൽ അലീം, ഇന്നക്ക നിശ്ചയമായും നീ അസ്സമീ അന്ത നീ അസ്സമീഉ, എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാലിയും എല്ലാം അറിയുന്നവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചേർന്നുകൊണ്ട് കഅബാലയത്തിന്റെ അസ്ഥിഭാരം പടുത്തുയർത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കഅബ നിർമ്മിച്ചത് എന്നൊരഭിപ്രായം ഉണ്ട്. അതല്ല, അതിനു മുന്നേ നിർമ്മിക്കപ്പെട്ടതായിരുന്നു കഅബ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ അടിത്തറകളിൽ നിന്ന് ഭിത്തി പടുത്തുയർത്തി എന്നാണ് പറയുന്നത്. കവായിദ എന്ന് പറഞ്ഞാൽ കായിദ എന്നതിന്റെ ബഹുവചനമാണ് യഥാർത്ഥത്തിൽ കവായിദ എന്ന് പറയുന്നത്. കായിദ എന്നതിന്റെ ബഹുവചനമാണ് യഥാർത്ഥത്തിൽ അത്. കായിദ എന്ന് പറഞ്ഞാല് ശരിക്കും അടിസ്ഥാന സിദ്ധാന്തം, കായിദ അതുപോലെ മൗലിക പ്രമാണം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ചുരുക്കം ഇതാണ്, അടിത്തറയിൽ നിന്ന് ഭിത്തി പടുത്തുയർത്തുമ്പോൾ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണോ അത് പടുത്തുയർത്തിയത്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലുകൊണ്ടുവന്നു കൊടുത്തു എന്നൊക്കെ ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി പണിത ഒരു ദേവാലയം അവിടെ പടുത്തുയർത്തപ്പെടുന്നത്. നവ്വല ബൈത്തിന് ഉളിയാൽ ഇന്നാസിൽ എല്ലാം പക്കത്തും പാർ, ഏറ്റവും ആദ്യത്തെ ഭവനമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ ഭവനമാണ് കഅബ. ആ മഹത്തായ ഒരു കർമ്മം, ഭൂമിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക മന്ദിര നിർമ്മാണം, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി നിർവഹിച്ചത്. പക്ഷേ ആ മന്ദിരം ഇത്രയും പുണ്യകരമായ ഒരു കർമ്മം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ നിർവഹിച്ചു കഴിഞ്ഞു. പക്ഷെ അവരുടെ പ്രാർത്ഥന എന്താ? തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഇത് സ്വീകരിക്കണമേ എന്നാണ്. അള്ളാഹുവെ ഇത് സ്വീകരിക്കണമേ, ഈ സൽക്കർമ്മം നീ സൽക്കർമ്മമായി സ്വീകരിക്കണമേ എന്നാണ്. ഈ പ്രവർത്തനം നീ അള്ളാഹുവെ ഒരു പ്രതിഫലാർഹമായ പുണ്യകർമ്മമായി നീ സ്വീകരിക്കണമേ എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമ്മുടെ ഏത് കർമ്മവും ന്യായം പറഞ്ഞ അള്ളാഹുവിന്റെ നിന്ന് പ്രതിഫലം വാങ്ങാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം അത് പ്രതിഫലം നൽകേണ്ടത് അള്ളാഹു. രണ്ടാമത്തത്, ആ കർമ്മം സൽക്കർമ്മമായി തീരണമെങ്കിൽ ഒരുപാട് സൂക്ഷ്മതകൾ വരേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ പഠന ക്ലാസ് ആരംഭിച്ചു. അത് ആരംഭിക്കുന്ന ഞങ്ങൾക്കും അത് കേൾക്കുന്ന നിങ്ങൾക്കും ക്ലാസ് എടുക്കുന്ന ഞങ്ങൾക്കൊക്കെ നിഷ്കളങ്കമായ ഒരു നീയത്തില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ അള്ളാന്റെ അടുത്തു നിന്നൊന്നും കിട്ടൂല, പടച്ചിറമ്പുരാന്റെ പക്കലൊന്നും അതൊന്നും കിട്ടൂല. അപ്പൊ നമ്മുടെ ഒരു കർമ്മത്തിൽ നിയാവില്ലാതിരിക്കുക, അതിൽ മറ്റ് ഭൗതിക താല്പര്യങ്ങൾ ഇല്ലാതിരിക്കുക, അതിൽ മറ്റ് ഘടകങ്ങൾ ഇല്ലാതിരിക്കുക, അതിൽ തക്വയുടെ അംശം പൂർണ്ണമായി ഉണ്ടാവുക, ഇതൊക്കെ ആ കർമ്മം സ്വീകരിക്കപ്പെടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ മുഅ്മിനൂന്റെ 60-ാമത്തെ ഒരായത്തിൽ വല്ലദീന യുതൂന മാ തൗവ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സദക്ക കൊടുക്കുന്ന ആളുകളെ കുറിച്ച് നല്ല മനുഷ്യരെ കുറിച്ച് വർണ്ണിച്ചിടത്ത് അവർ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർ ഹൃദയം ഇങ്ങനെ പ്രഗംഭിതമാകും ദാനം ചെയ്യുമ്പോളേ. അന്നഹും ഇലൈഹിം ഇന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്നുള്ളൊക്കെ ദാനം ചെയ്യുമ്പോ ഞെളിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടല്ല, കൊടുക്കുമ്പോ വിറക്കുകയാണ്. ദാനം ചെയ്യുമ്പോ അവരുടെ ഹൃദയം കിടന്ന് പ്രഗംഭിതമാവുകയാണ്. ഇതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാദിയില്ലായ, ഞാൻ ഈ ആയത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചു. വല്ലദീന യുതൂരമാ തൗവ ഖുലൂബുഹും വജില, ഈ ആയത്തിനെ കുറിച്ച് ഞാൻ റസൂലിനോട് ചോദിച്ചു. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് എന്തെന്ന്, അഹുമുല്ലദീന യശ്റബൂന ഖംറ വയസ്രിഖൂൻ, ഇങ്ങനെ ദാനം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വിറക്കാൻ അവരെന്താ കള്ളു കുടിച്ചിരുന്നോ, അവർ കളവ് നടത്തിയിരുന്നോ, മദ്യപിക്കുകയും കളവ് നടത്തിയൊക്കെ ചെയ്തതിന്റെ പേരിലാണോ ഈ ദാനം ചെയ്യുമ്പോ ആ തെറ്റുകളെ ഓർത്തിട്ടാണോ ഇവർ വിറക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഞാൻ ചോദിച്ചു. അപ്പൊ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു, ലാ അല്ല, യാ ബിന്ദ സിദ്ദീഖ് സിദ്ദീഖിന്റെ മോളെ, വലാക്കിന്നഹും അല്ലദീ യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂന വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അവര് നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, സദക്ക കൊടുക്കുന്നവരാണ്. വഹും യഖാഫൂന, പക്ഷെ അവർ ഭയപ്പെടുന്നു, അല്ലാ യുഖ്ബല മിൻഹും, അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ എന്നതിനെ കുറിച്ച പേടി അവരുടെ ഹൃദയത്തിലുണ്ട്, ഇതൊക്കെ അള്ളാഹ് കബൂലാക്കുമോ എന്നുള്ള പേടി. ഉലായിക അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മയിൽ നേറുന്ന ആളുകൾ. അപ്പൊ ഏത് അമല് ചെയ്യുമ്പോൾ അതൊക്കെ ഓക്കെ ആയി എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്, റബ്ബ് സ്വീകരിക്കണമേ. ഏത് അമല് ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് പടച്ചോനെ ഇത് നീ സ്വീകരിക്കണേ നാഥ എന്ന പ്രാർത്ഥനയായിരിക്കണം ഉണ്ടാകേണ്ടത്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ഏറ്റവും മഹത്തായ ഒരു കർമ്മം, ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മം, അള്ളാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഏറ്റവും മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബന ഞങ്ങളുടെ നാഥ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, കാരണം നീ ഇന്നക്ക അന്തസ്സമിയല്ലരീം, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ മനോഗതി അറിയുന്നവനാണ്, ഞങ്ങളുടെ സംസാരങ്ങളൊക്കെയും കേൾക്കുന്നവനാണ്, ഞങ്ങളുടെ താല്പര്യങ്ങൾ അറിയുന്നവനാണ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ മിടിപ്പറിയുന്നവനാണ് നീ, അതുകൊണ്ട് നാഥ ഞങ്ങളുടെ ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അത് നിർവഹിച്ച് അത് ചെയ്തതിന് ശേഷം അവർ പ്രാർത്ഥിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുകയാണ്. തുടർന്ന് അടുത്ത ആയത്തിൽ റബ്ബന വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന വാക്കുകളാണ്, ഇതൊക്കെ പ്രാർത്ഥനയാണ്. വളരെ റബ്ബന ഞങ്ങളുടെ നാഥ പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും ഒരിക്കൽ റബ്ബന പറഞ്ഞല്ലേ, ഇനി എന്തിനാ വിളിക്കണമെന്നൊന്നും വിചാരിക്കരുത്. അള്ളാഹുവിനെ ആവർത്തിച്ച് റബ്ബന, അള്ളാഹുമ്മ, അള്ളാഹുവേ, റബ്ബന ഞങ്ങളുടെ നാഥ, അങ്ങനെയൊക്കെ പ്രാർത്ഥനയുടെ മര്യാദയിൽ പെട്ടതാ. ആവർത്തിച്ച് റബ്ബന ഞങ്ങളുടെ നാഥ വീണ്ടും വീണ്ടും അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കല് സുന്നത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാ. അതുകൊണ്ടാണ് ഒരു വേർത്തൊക്കെ റബ്ബന റബ്ബന എന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാണ് റബ്ബന ഞങ്ങളുടെ നാഥ, വജിഅൽനാ ഞങ്ങൾക്ക് നീ ആക്കുകയും ചെയ്യണമേ, വജിഅൽനാ ഞങ്ങളെ നീ ആക്കുകയും ചെയ്യണമേ, വജിഅൽനാ ഞങ്ങളെ നീ ആക്കുകയും ചെയ്യണമേ, മുസ്ലിമൈനി കീഴ്പ്പെടുന്നവരാക്കണമേ ലക്ക, നിനക്ക് ഞങ്ങളെ രണ്ടുപേരെയും നീ നിനക്ക് കീഴ്പ്പെടുന്ന മുസ്ലിങ്ങളാക്കി തീർക്കണമേ, വമിൻ ദുര്രിയത്തിനാ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കണമേ, മുമ്മത്തം മുസ്ലിമത്തല്ലക്ക് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ നീ ഉണ്ടാക്കണമേ, അരിനാ ഞങ്ങൾക്ക് നീ കാണിച്ചു തരികയും ചെയ്യണമേ, മനാസിക്കനാ ഞങ്ങളുടെ ആരാധനക്രമങ്ങളെ, ഒത്തുപു അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക്ക അന്ത തൗവാപുർവക്കിയും, നിശ്ചയമായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനുമാകുന്നു. മനസ്സിലായില്ലേ അർത്ഥം? കൂടി നോക്കിയേ. റബ്ബന, ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ നീ ആക്കേണമേ. മുസ്ലിമേനിലൊക്കെ നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന മുസ്ലിങ്ങളാ, ഞങ്ങളെ രണ്ടുപേരെയും നീ മാറ്റേണമേ. ആര? ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും. അത് മാത്രം പോരാവും, ഇൻ ദുരിയത്തിന, ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ഉമ്മത്തം മുസ്ലിമത്തല്ലൊക്കെ, അതിൽ നിന്നൊരു നിനക്ക് കീഴ്പ്പെടുന്ന ഒരു മുസ്ലിം സമൂഹത്തെ നീ ഉണ്ടാക്കി തീർക്കണമേ. വരിന മനാസിക്കന, ഞങ്ങളുടെ ആരാധനാക്രമങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഒത്തുപാലയിന, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക്കാന്തവാഹീം, നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനുമാകുന്നല്ലോ. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്സലാമേ. അള്ളാഹു തന്റെ ഖലീലാണെന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ. എത്ര വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. നമ്മളൊക്കെ വിചാരം, നമ്മളൊക്കെ ഒക്കെ കാനേശുകുമാരി മുസ്ലിമായ തന്നെ നമ്മൾ സ്വർഗത്തിലാണ് നമ്മുടെ സമുദായത്തിന്റെ ഒക്കെ ധാരണ. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്സലാം എന്നെ മുസ്ലിമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ നീ മുസ്ലിങ്ങളാക്കി മാറ്റണം. അവിടെ ഒരിക്കൽ മുസ്ലിമായ തെളിഞ്ഞതിനാ മുസ്ലിമാക്കുന്നു. അങ്ങനെ നമ്മളെ ഒരിക്കൽ മുസ്ലിമായ പിന്നെ നമ്മൾക്ക് പിന്നെ മുസ്ലിം, അങ്ങനെയല്ല. എപ്പോഴും മുസ്ലിമായിരിക്കണം, മരണം വരെ മുസ്ലിമായിരിക്കണം. ഒരിക്കൽ മുസ്ലിമായതുകൊണ്ട് തീരുന്നില്ല. പകരം റബ്ബന, ഞങ്ങളെ നാഥ, വജഅൽന, ഞങ്ങളെ നീ ആക്കേണമേ മുസ്ലിമൈനില. കേവലം മുസ്ലിം എന്നല്ല, എല്ലാ അർത്ഥത്തിലും ജീവിതത്തെ നിനക്ക് കീഴ്പ്പെടുത്തിയവൻ, അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. മുസ്ലിം എന്ന് പറഞ്ഞ ഒരു ജാതിയുടെ പേരല്ല, സ്വന്തം ജീവിതത്തെ വിശ്വാസത്തെ എല്ലാം അള്ളാഹുവിനോട് കീഴ്പ്പെടുത്തി കൊടുത്തവൻ, അള്ളാഹുവിനെ പൂർണ്ണമായ അനുസരണത്തിന് വിധേയമാക്കിയവൻ, അവനാണ് മുസ്ലിം. ഒരാളെ മുസ്ലിമായോടുകൂടി പിന്നെ അയാൾ എന്നും മുസ്ലിമാന്നല്ല, അയാൾ എപ്പോഴും മുസ്ലിമിനെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. അല്ലാ തൊമൂത്തുന്ന ഇല്ലാവാന്തു മുസ്ലിം, മുസ്ലിമായിട്ടല്ലാതെ മരിക്കാനിട വരരുത് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിമായിട്ട് മരിക്കുക അല്ലാതെ മരിക്കരുത്, തന്നെ മരിക്കണ വരെ മുസ്ലിമായിരിക്കണം. ഏത് സന്ദർഭത്തിലും ആ ഈമാൻ വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എപ്പോഴും ആ ഇസ്ലാമികമായ ഒരു ബോധത്തോടു കൂടി തന്നെ നിലനിൽക്കണം എന്നാണ് പറയുന്നത്. മനുഷ്യൻ ആദ്യം തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്റെ ഈമാനും ഇസ്ലാമും ഇതൊക്കെ അള്ളാഹുന്റെ മുമ്പിൽ സമർപ്പിക്കണം. അതാണ് പ്രാർത്ഥനയുടെ മര്യാദ. അതുകൊണ്ടാണ് ഏതാവശ്യമാണോ ഉന്നയിക്കണം അതിനു മുമ്പ് അതാ എന്നെ മുസ്ലിമാക്കണേ, എനിക്ക് തെക്കുവ വർദ്ധിപ്പിക്കണേ, എന്നെ സ്വർഗത്തിലാക്കണേ. നമ്മളെ വിചാരമൊക്കെ നമ്മൾ പലരും സ്വർഗത്തിലായിപ്പോയി എന്നങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറെ നിസ്കരിക്കും നോമ്പൊക്കെ സിറക്കൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നമ്മളെ വിചാരം നമ്മളെ കണക്കൂട്ടലൊക്കെയാണ് ശരിയായിരുന്നു. അങ്ങനെയല്ല, എന്തൊക്കെ സംഭവിക്കുക അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും പടച്ച തമ്പുരാന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളായി അള്ളാഹുവെ ഞങ്ങളെ നീ മാറ്റണമേ, അള്ളാഹുവിനെ സമ്പൂർണമായി സമർപ്പിച്ചവനാക്കി ഞങ്ങളെ നീ മാറ്റണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്സലാമും ഇവിടെ പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്സലാം പ്രാർത്ഥിച്ചത് വേറൊരു കാര്യം കൂടി ഇവിടെ ചർച്ചയിലുണ്ടല്ലോ. യഹൂദരേറ്റും അഹ്ലി കിതാബിനേറ്റുള്ള ചർച്ചയാണല്ലോ ഇവിടെ. ഈ ഇബ്രാഹിം നബി അലൈഹി സ്സലാം, നിങ്ങളുടെ ഒക്കെ പൂർവികരായി പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്സലാം, അഹ്ലി ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും ഒക്കെ പൂർവികനായി പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്സലാം, ഇസ്മായിലികളായ അറബികളുടെയും പൂർവികനായി പറയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്സലാം, അദ്ദേഹം നിങ്ങളെ പോലെ ജൂതനാകാനോ നസറാക്കാനോ മുശ്രിക്കാകാനോ അല്ല പ്രാർത്ഥിച്ചത്. റബ്ബന വജഅൽനാ മുസ്ലിമൈനി, ഞങ്ങൾക്ക് നീ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അള്ളാഹുവിന് മാത്രം പരിപൂർണമായി കീഴൊതുങ്ങി ജീവിക്കുന്ന ഈ അനുസരിക്കപ്പെടുന്നവരാക്കി നീ ഞങ്ങളെ മാറ്റണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. മാത്രല്ല, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒരു വ്യക്തി അയാൾക്ക് വേണ്ടി മാത്രല്ല പരിമിതം, തന്റെ സന്താനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒരാൾ അയാൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഒമിൻ ദുരിയത്തിന ഉമ്മത്തം മുസ്ലിമത്തല്ല, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നീ ഒരു മുസ്ലിം സമൂഹത്തെ തന്നെ നീ സൃഷ്ടിച്ചേരണം. ആ സമയത്ത് ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇസ്മായിൽ നബി അലൈഹി സ്സലാമാണ് സന്താനമായിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്മായിലികളിൽ നിന്നൊരു മുസ്ലിം സമൂഹം ഉണ്ടാക്കി തീർക്കണം എന്ന് എന്നാണ് അതിൽ പറയുന്നത്. ഇസ്മായിലികളിൽ നിന്ന് ഒരു സന്താനത്തെ നീ, ഇസ്മായിലികളിൽ നിന്ന് ഒരു ജനപദത്തെ നീ സൃഷ്ടിച്ചരണം, മുസ്ലിം സമൂഹത്തെ ഉണ്ടാക്കി തരണമേ എന്നാണ്. മാത്രമല്ല, അപ്പൊ കാരണം ഇസ്മായിലികളെ ഉദ്ദേശിച്ചായിരിക്കും അത് പറഞ്ഞില്ല. ഇസ്മായിൽ നബി അലൈഹി സ്സലാമിന്റെ സന്താനങ്ങളിൽ അപ്പൊ ആ തന്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്ത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ച അങ്ങനെയുള്ള ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും ഇണകളിൽ നിന്നൊക്കെ എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ, അവരെ വിശ്വാസികളിൽ മുമ്പന്മാരാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ മക്കൾക്കും ഒക്കെ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകം. അവർക്ക് ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണമെന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രാർത്ഥന അവർ മുസ്ലിങ്ങളായിട്ടും അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു സംഘമായി മാറട്ടെ എന്നതാണ്. ഞങ്ങളുടെ ആരാധനാക്രമത്തെ ഞങ്ങൾക്ക് ഇനി കാണിച്ചു തരണമേ, കാണിക്കണമെന്ന് തന്നെ ഞങ്ങൾ പഠിക്കണമേ, കാണിച്ചും തരാം. ഇപ്പൊ മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന പല രീതികളും ഉണ്ടായി. അപ്പൊ മലക്കുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ല, അതിനേക്കാൾ അപ്പുറം അത് പഠിപ്പിച്ചു തരണം. എന്താ മനാസിക്ക് എന്ന് പറഞ്ഞാൽ? മനാസിക്ക് എന്ന് പറഞ്ഞാല് മൻസക്ക് എന്നതിന്റെ ബഹുവചനാണ് മനാസ് എന്ന് പറഞ്ഞാൽ. ശരിക്കും അത് ശുദ്ധീകരിക്കുക എന്നൊക്കെ ഉള്ള പദത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ, ബലികർമാനുഷ്ഠാനത്തിനാണ്, ബലികർമ്മത്തിനാണ് ശരിക്കും മനാസിക്ക് എന്ന്. അഞ്ചനുഷ്ഠാന കർമ്മങ്ങൾക്കാണ്, അഞ്ചിന്റെ കർമ്മങ്ങൾക്കാണ് ശരിക്കും മനാസിക്ക് എന്ന് പറയാറ്. കാരണം ഖുർആനിലെ ഒരു ഭാഗത്ത് ഇതാ കളയിത്തും മനാസിക്കും എന്ന് ഹജ്ജിന്റെ കാര്യത്ത് നിങ്ങളെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഈ പിന്നെ അപ്പൊ അവിടെ ഒക്കെ മനാസിക്ക് എന്ന് പറഞ്ഞത് ഹജ്ജുമായി പടങ്ങൾ, പക്ഷെ പൊതുവെ ആരാധനാക്രമങ്ങൾക്കൊക്കെയും പറയുന്ന പദപ്രയോഗമാണ് മനാസ്. അപ്പൊ ഞങ്ങളുടെ ആരാധനാക്രമം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല്, ഈ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ക്രമം അള്ള തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമുക്ക് തോന്നിയ പോലെ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യലല്ല. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു രീതിയും അള്ളാഹു തആല തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ് തീർക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച ക്രമമല്ലാതെ ആരാധന ചെയ്തുകൂടാന്ന്. നമുക്കിഷ്ടമുള്ള പോലെ നിസ്കരിക്കാനോ നോമ്പോക്കാനോ തക്കാത്തുണ്ടാ, ഇത് അള്ള വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് കൃത്യമായി ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഇതാക്കേണ്ടത്, അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അതല്ലാത്ത രീതികൾ സ്വീകരിക്കുന്നത് ബിദ്അത്താണെന്ന് പറയുന്നത്. അന്ന് ഈ പ്രാർത്ഥന നടത്തുന്ന സന്ദർഭത്തിൽ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ പ്രാർത്ഥന, അതായത് ഈ ആരാധനാക്രമം, യഥാർത്ഥത്തിൽ ആരാധനാക്രമം എന്ത് ചെയ്തുകൂടാ, ആരാധനാക്രമം നമ്മളെ ഇഷ്ടത്തിന് നിർവഹിച്ചുകൂടാ. അള്ളാഹു ആ ആരാധനാക്രമം ഞങ്ങൾക്ക് ഇനി മനസ്സിലാക്കി തരണമേ. അതാണ് എന്താ, അതാണ് ഇവിടെ പറഞ്ഞത്. എന്തെന്ന് വാരിന മനാസിക്കന, തുടർന്ന് പറയുന്നു ഒത്തുപാലീന, ഞങ്ങൾക്ക് നീ പശ്ചാത്താപം സ്വീകരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ ചെറിയ അബദ്ധങ്ങളും ചെറുപാപങ്ങളും അമ്പിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവര് പോലും തൗബ ചെയ്തിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വൈനി അത്തൂബു ഫിൽ യൗമി മിയത്ത മറാണ്, ഞാനൊരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ ചോദിച്ചിരുന്നു, ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇസ്ഹാഖ് നബി അന്ന് ജീവിച്ചിട്ടില്ല എന്നാണ്, അതിന് പിന്നീടാണ് ഇസ്ഹാഖ് നബി ജനിച്ചത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കും. അതിനിടക്ക് ജനിച്ച ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്ന എന്താറിഞ്ഞാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്നതാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പഠിച്ചവനോട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മഹാൻ ആ ചെയ്തു പോയ ചെറുപാപങ്ങളെയും നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. കാരണം ഒരു ദിവസം ഒരു 5 ചെറിയ പാപം ചെയ്താൽ തന്നെ മറ്റു ഒരു കൂമ്പാരം ഉണ്ടാവും. തെറ്റുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ അവയെ ഒഴിവാക്കലാണ് തെക്കുക എന്ന് പറയുന്നത്. പർവ്വതങ്ങൾ ഉണ്ടാകുന്ന ചെറു കല്ലുകൾ ചേർന്നിട്ടാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പ്രാർത്ഥിക്കുന്ന പഠിച്ചവനെ ഞങ്ങളെ പശ്ചാത്താപം നീ സ്വീകരിക്കണം, കാരണം ഈ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനും ആണല്ലോ എന്നാണ്. അപ്പൊ ഈ 2 ആയത്തിനും വായിച്ച് എന്തൊക്കെ കാര്യങ്ങളെ പറഞ്ഞ്, ഒന്ന് ഞങ്ങളെ ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണമേ, ഞങ്ങളെ ഇരുവരെയും നീ മുസ്ലിമാക്കണമേ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു മുസ്ലിം സമൂഹത്തെ സൃഷ്ടിക്കണമേ, ഞങ്ങൾക്ക് നീ ആരാധനാക്രമം കാണിച്ചു തരണമേ, ഞങ്ങളുടെ പശ്ചാത്താപ അള്ളാഹ് നീ സ്വീകരിക്കണം. തീർന്നില്ല, വീണ്ടും പറയുന്നു ഞങ്ങളുടെ നാഥ, വബാസുഫീഹിം, അവരിൽ നീ നിയോഗിക്കുകയും ചെയ്യണമേ, അവരിൽ നീ നിയോഗിക്കുകയും ചെയ്യണമേ റസൂലൻ ഒരു ദൂതനെ, മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. എത്തിലൂ ഓതി അവർ അദ്ദേഹം ഓതിക്കൊടുക്കുന്നു അലേഹിം അവർക്ക് ആയാത്തിക്കാതിന്റെ വചനങ്ങൾ, വയ്യല്ലി മുഹും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അൽ കിതാബ വേദം, വൽഹിക്മാ വിജ്ഞാനവും, വൈസക്കീഹിം അവരെ സംസ്കരിക്കുകയും ചെയ്യും. ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നിശ്ചയമായും നീ പ്രതാപിയാണ് യുക്തിജ്ഞനുമാകുന്നു. നമ്മൾ നോക്ക പെട്ടെന്ന്, റബ്ബന ഞങ്ങളുടെ നാദാവ് വാസുഫീഹിം റസൂല, അവരിൽ നിന്നൊരു ദൂതനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. എത്തിലോ അലേഹിം ആയാത്തിക്കാനിന്റെ വചനങ്ങൾ അവർക്ക് ബോധിക്കൊടുക്കും അദ്ദേഹം, വയ്യല്ലി മുഹുമുൽ കിതാബ വേദം പഠിപ്പിക്കുകയും ചെയ്യും, വൈസക്കീഹിം അവരെ സംസ്കരിക്കുകയും ചെയ്യും. ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നീ പ്രതാപിയാണ് യുക്തിജ്ഞനും തന്നെയാകുന്നു. കൃത്യമായിട്ട് മനസ്സിലാവുണ്ടാവും. പ്രാർത്ഥന വീണ്ടും തുടരുകയാണ്. ആ പ്രാർത്ഥനയില് ഞാൻ പറയുന്ന എന്താണ്, ഒന്നാമത് രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, ഇനി പറയാൻ പോകുന്ന റബ്ബന ഞങ്ങളുടെ നാഥ വജാ അല്ല സോറി റബ്ബന ഞങ്ങളുടെ നാഥ വബാസുഫീഹിം, അവരിൽ നീ നിയോഗിക്കണമേ റസൂല മിൻഹും, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ. ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്മായില് മാത്രം അന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിന്റെ പ്രസക്തി ഇവിടെയാണ് വരുന്നത്. കാരണം ഇസ്മായിൽ നബി, ഇസ്മായിലികളിൽ നിന്നാണ് ദൂതന നിശ്ചയിക്കണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പ്രാർത്ഥിച്ചതെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഇസ്മായിലികളിൽ നിന്ന്, കാരണം ഉമ്മത്ത മുസ്ലിമത്തല്ലക്ക് ഒരു സമുദായത്തെ സൃഷ്ടിക്കണമെന്നാണല്ലോ പറഞ്ഞത്. ആ സമുദായം ഇസ്മായിലിൽ നിന്നുണ്ടാകുന്ന സമുദായമാണ് എന്ന് പറഞ്ഞാൽ അറബികളിൽ നിന്ന് ഇപ്പോഴുള്ള ഇസ്മായിലികളായ അറബികളായ ആളുകൾ, ഇസ്രായേലികളല്ല, ഇസ്മായിലികളായ ആളുകളിൽ നിന്നൊരു പ്രവാചകനെ നീ നിയോഗിക്കണം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ചാണ് മുഫസ്സിറുകൾ ഏകണ്ഠമായി പറയുന്നു. കാരണം പ്രാർത്ഥന നടത്തിയിട്ട് ഉത്തരം പെട്ടെന്നൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. 3500-4000 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 3000 വർഷം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവാചകത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർവികനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഇസ്മായിലുകളിൽ നിന്നൊരു പ്രവാചകൻ ഉണ്ടാവുക എന്നുള്ളത്, വളരെ കൃത്യമാണത്. അഥവാ ഇസ്മായിലുകളിൽ നിന്ന് പ്രവാചകന്മാരുണ്ടാവൂല, അവരൊക്കെ ഉമ്മിയകളാണ്, അവർക്ക് വേദപരിജ്ഞാനമില്ലാത്തവരാണ്, അവരല്ല, ഞങ്ങൾ മാത്രമാണ് പ്രവാചകത്വത്തിന്റെ ആളുകൾ, ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന ഇസ്രായേലി വർത്തമാനത്തിന്റെയും അവരുടെ ഡംബ് വർത്തമാനത്തിന്റെയും മുനയൊടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. സാക്ഷാൽ നിങ്ങളുടെ പ്രപിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചത് റബ്ബന വബാസുഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നീ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കണമേ എന്നാണ്. ഇത് ഖുർആൻ വേറെ സ്ഥലത്ത് പറയും, വല്ലദി ബാസഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മയും കാനൂ മിൻ ഖബ്ലു ഫീ ളലാലി മുബീൻ, സൂറത്ത് ജുമാഅയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അവരിൽ നിന്നുള്ള പ്രവാചകൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാത്രല്ല ആ പ്രവാചകൻ എന്താകും എന്നതും മൂന്നാല് കാര്യങ്ങൾ, ആ പ്രവാചകത്വത്തെ അഥവാ റിസാലത്തിന്റെ ആത്യന്തികമായ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ ഇവിടെ വിവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റിസാലത്ത് പ്രവാചകത്വം കൊണ്ടുണ്ടാവേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, യത്ലു അലൈഹിം ആയാതിക, നിന്റെ വചനങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് ബോധിക്കൊളിപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക വചനങ്ങളാകുന്ന വിശുദ്ധ ഖുർആനും അതുപോലെയുള്ള വേദഗ്രന്ഥങ്ങളുടെ വചനങ്ങൾ ഓതിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഓതിക്കൊടുക്കല്ല, അവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞത് വയ്യല്ലി മുഹമ്മുൽ കിതാബ വൽ ഹിക്മ, വേദം അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹിക്മ വിജ്ഞാനം എന്നാണ് തൽക്കാലം ഞാൻ അർത്ഥം. യഥാർത്ഥത്തിൽ ഹിക്മത്തിനെ കുറിച്ച് വലിയ ചർച്ച, വളരെ പ്രധാനപ്പെട്ട ചർച്ചകളുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാല് വേദവും വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വേദമല്ല ഹിക്മത്ത് എന്നത് കൃത്യമാണ്. വേദത്തിന്റെ വിശദീകരണവും വേദത്തിൽ ഊന്നിക്കൊണ്ടുള്ള വൈജ്ഞാനികതയുമാണ് ഹിക്മത്ത്. ഏതോ വേറെ ചില ശാസ്ത്രീയ വിഷയങ്ങളോ ഏതെങ്കിലും ഭൗതിക വിജ്ഞാനമോ അല്ല യഥാർത്ഥത്തിൽ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദഗ്രന്ഥത്തിൽ പറഞ്ഞതിന്റെ വിശദീകരണങ്ങളും വേദഗ്രന്ഥത്തിൽ പറഞ്ഞതിൽ ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള അതിന്റെ വിശാലമായ വൈജ്ഞാനിക തലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഹിക്മത്ത്. ഇപ്പൊ ഹദീസ് അതിൽ പെട്ടതാണ്. ഹദീസ് മാത്രമാണ് ഹിക്മത്ത് എന്ന് അർത്ഥം വെക്കേണ്ടതില്ല. ഹദീസുകൾ ഈ ഹിക്മത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശുദ്ധ ഖുർആനിൽ നമസ്കരിക്കണം എന്നേ നിർദ്ദേശമുള്ളൂ. എങ്ങനെ നമസ്കരിക്കണം എന്നത് പ്രവാചകന്റെ സന്ദേശത്തിലാണുള്ളത്. ഈ ഹദീസിന് ശരികളൊക്കെ എന്ത് പൊട്ടത്തിലാണ് ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഖുർആൻ അംഗീകരിച്ച ഒരാൾക്ക് ഹദീസിനെ തള്ളാനേ കഴിയില്ല. അതേസമയം കാരണം ഖുർആൻ അതിനെ തന്നെ വിശദീകരിച്ച് പറയേണ്ടത്, കാരണം ഖുർആനിൽ പറയുന്ന പക്കളീസാ നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്ത് ഫിക്കീന മസല വന്നത്? നമ്മുടെ സമുദായം ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും വിഷയങ്ങൾ വന്നു, ഒറ്റ കാര്യങ്ങളും അടിസ്ഥാന വിഷയങ്ങളല്ലേ ഖുർആനിൽ വന്നത്? ഒരു ജുദു നമ്മൾ പഠിച്ചപ്പോ എന്ന് പറഞ്ഞാൽ ഹിക്മത്ത് എന്ന് പറയുന്നത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന പ്രധാനപ്പെട്ട വൈജ്ഞാനികതയെ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ ഹദീസും ഉണ്ട്. അപ്പൊ അതും ഈ വേദഗ്രന്ഥവും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നു. തീർന്നില്ല, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. അതന്നെ ഒരുപാട് പറയേണ്ട വിഷയമാണ്. ആറാം നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ ഒരു ജനപദത്തെ സംസ്കരിച്ച് മാറ്റിയെടുക്കുകയാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരുന്നു ആ ജനത? എന്തൊക്കെയായിരുന്നു ആ ജനത? എന്തൊക്കെ തിന്മകളായിരുന്നു ആ ജനതയിൽ ഉണ്ടായിരുന്നത്? കേവലം ഏതോ വേദഗ്രന്ഥം ഉരുവിട്ടുകൊണ്ട് ഒരു സന്യാസ സമാനമായ ജീവിതം നയിച്ച് അവസാനിപ്പിക്കുകയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തത്. പകരം ഒരു മോശമായ ജനപദത്തെ ചരിത്രത്തിന്റെ ജേതാക്കളും വിജേതാക്കളും നായകന്മാരുമാക്കി മാറ്റുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തത്. ഒരുപാട് എന്തൊരു വൃത്തികെട്ട വിവാഹ രീതിയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന പറഞ്ഞാൽ ഈ സദസ്സിലൂടെ പറയാൻ പറ്റാത്ത വൃത്തികേടുകൾ നടന്നൊരു വിവാഹ രീതി. എത്ര മാന്യമായ വിവാഹ രീതിയിലൂടെ അവർ സംസ്കരിച്ചെടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ പറയാറുണ്ട്, ഒരിക്കൽ ഒരു മുശ്രിക്ക് ഒരു മുസ്ലിമിനെ കണ്ടപ്പോ ചോദിച്ചു, ഓ നിങ്ങളെ മുഹമ്മദിനെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ, അല്ലെ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്കില്ലേ, ഒന്ന് മര്യാദക്ക് മൂത്രമൊഴിക്കാൻ പോലും മുഹമ്മദ് നിങ്ങളെ സമ്മതിക്കണില്ല അല്ലേ. മുഹമ്മദ് നീ അവിടെ പറഞ്ഞ എന്താണ്? അവരുടെ ഉദ്ധരണി പറയുമ്പോഴാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചേർക്കാത്തതെന്നാണ് ചിലർക്ക് തോന്നുന്നത്. അവരുടെ ഉദ്ധരണി പറയുമ്പോ അങ്ങനെയാണ്, അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് വരിക കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ ഒന്ന് മര്യാദക്ക് മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കണില്ലല്ലോ എന്ന് ഒരു മുശ്രിക്ക് ഒരിക്കൽ ഒരു മുസ്ലിമിനെ കണ്ടപ്പോ പറഞ്ഞു. അപ്പൊ തിരിച്ചു മറുപടി കൊടുത്തു, ശരിയാട്ട, ഞങ്ങള് പണ്ടൊക്കെ കണ്ടോടത്ത് നിന്ന് മൂത്രമൊഴിക്കും വെടിക്കിരിക്കും ഒക്കെ ചെയ്യും, അവിടെ അത് കഴുകിയേ ഇല്ല, തുടക്കിയില്ല, വൃത്തിയാക്കിയ ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങള് മാന്യതയോടുകൂടി മലമൂത്ര വിസർജനം നടത്തുന്നു, കഴുകുന്നു, വൃത്തിയാകുന്നു, ശുദ്ധിയുള്ളവരാകുന്നു. ഞാനീ ഉദാഹരണം പറഞ്ഞെന്ന് പറഞ്ഞാല് അവിടം മുതൽക്ക് തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ആ ജനതയെ സംസ്കരിച്ച് ലോകത്തിന്റെ ഏറ്റവും അത്യുന്ന സമൂഹമാക്കി മാറ്റിയെടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കും അദ്ദേഹം. കാരണം ഇന്നൊക്കെ അന്തല്ലാസീദുല്ലാക്കിയും, അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രതാപവാനാണ് നീ, പ്രതാപവാനായ നിനക്ക് ആ പ്രവാചകനെ കൊണ്ടും ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. ഹക്കീം, നീ യുക്തിജ്ഞനാണ്, എത്ര ഭംഗിയാണ്. ആറാം നൂറ്റാണ്ടിലെ ഒട്ടകത്തിന്റെ മൂക്കേറി പിടിക്കാൻ പഠിച്ച ജനതയിൽ ജനിച്ച നിരക്ഷരനായ പ്രവാചകനിലൂടെ ലോകത്തെ മാറ്റിമറിക്കുന്ന ഹിക്മത്തിന്റെ ഉടമയാണ്, ലോകത്തെ മാറ്റിമറിച്ച ഹക്കീമാണ് നീ. അതുകൊണ്ട് ആ അള്ളാഹുവെ, അങ്ങനെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ. യഥാർത്ഥ ഇവിടെ ഈ ആയത്ത് വരാനുള്ള കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിയോഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്കരണ പ്രവർത്തനങ്ങളും വേദ പഠനങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളൊക്കെയും അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഇതൊക്കെ കേവലം ഇതൊക്കെയും നിസാരത്തിന്റെ പ്രതിഫലനങ്ങളാണ് എന്നുകൂടി വളരെ കൃത്യമായി ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലായിട്ടാ വിചാരിക്കും. ഞാൻ അധികം മനസ്സിലാക്കിയ എന്റെ ക്ലാസ് മുന്നോട്ട് പോയാൽ, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് കടക്കുകയാണ്. തുടർന്ന് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗത്തെ ആരാണ് വെറുക്കുക? ഇല്ലാമൻ സഫിയ നഫ്സഹു, സ്വയം വിഡ്ഢിയായവനല്ലാതെ, സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തെ വെറുക്കുക? വലകദിസ്തഫൈനാഹു, തീർച്ചയായും നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഫിദ്ദുനിയാ, ദുനിയാവില്. വൈന്നഹു, നിശ്ചയമായും അദ്ദേഹം ഫിൽ ആഖിറത്തി, പരലോകത്തിലെ മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽ സുഹൃതവാന്മാരിൽ തന്നെയാണ്. വളരെ ഇതാണ്, നോക്കൂ. ഒമയ്യർ അബു അൻ മില്ലത്തി ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ മാർഗത്തെ വെറുക്കുന്നവരാരാണ്? ഇല്ലാമൻ സഫിഹ നഫ്സഹു, സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഋജുവായ മാർഗത്തെ വെറുക്കുക? വലക്കതിസ്തഫൈനാഹു ഫിത്തുന്യാ, വല്ല ഫിത്തുന്യാ, അദ്ദേഹത്തെ നാം ഇഹലോ ഈ ലോകത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വൈന്നഹു ഫിൽ ആഖിറത്തി, അദ്ദേഹം പരലോകത്ത് ലമിനസ്വാലിഹീൻ, സുഹൃതവാന്മാരിൽ തന്നെയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗം ഇതാണ്. ഈ മാർഗത്തെ ആർക്കാണ് വെറുക്കാൻ കഴിയുക? ഈ മാർഗത്തെ അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന, ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഈ ഇബ്രാഹീമിന്റെ മാർഗത്തെ വെറുക്കാൻ ആർക്കാ സാധിക്കുക? നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇബ്രാഹീമിന്റെ സന്ദേശവുമായി കടന്നു വന്ന, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത അതേ സന്ദേശവുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി കയറി കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നിങ്ങൾക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും? അവൻ യഥാർത്ഥത്തിൽ ഇബ്രാഹീമിന്റെ മാർഗത്തെയും കൂടി വെറുക്കുന്നവനല്ലേ? എന്റെ മാർഗം ഇബ്രാഹീമിന്റെ മാർഗമാണ് എന്ന് പഠിപ്പിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തെ നിങ്ങൾക്ക് എങ്ങനെ വെറുക്കുക? സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിമിന്റെ മാർഗത്തെ വെറുക്കാൻ കഴിയോ? ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല ഇഹലോകത്ത് ലോകങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തു. അതേപോലെ തന്നെ പരലോകത്തും അദ്ദേഹം സുഹൃതവാന്മാരിൽപ്പെട്ടവനാണ് എന്നാണ് വളരെ കൃത്യമായി വിശദീകരിക്കുന്നത്. മനസ്സിലായിരുന്നു? അടുത്തത് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇദ്ഖാലലഹു ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തതിന്റെ ഈ പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഇനി വരാം. ഇദ്ഖാലലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇദ്ഖാലലഹു അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ റബ്ബുഹു അദ്ദേഹത്തിന്റെ നാഥൻ, അസ്ലിം നീ കീഴ്പ്പെടുക, മുസ്ലിമാവുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്ലം തുലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ലോകരക്ഷിതാവായ ഇബ്രാഹിം അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു. നല്ല മുസ്ലിമാകുന്നതിന്റെ നല്ല ഉദാഹരണം തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലെ? വലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, സ്വന്തം മകനെ ബലിയെടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് അതിനനുസരിച്ചു. ആരുമില്ലാത്തൊരു സ്ഥലത്തൊരു കുടുംബത്തെ കൊണ്ടുവന്നാക്കണമെന്നുള്ള കൽപ്പന പറഞ്ഞപ്പോൾ പിന്നെ അവിടെ അതുണ്ടോ ഇതുണ്ടോ എന്നൊന്നും നോക്കിയില്ല. റബ്ബനാ ഇന്നീ അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സലാത്ത വജഅൽ അഫ്ദത മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ആ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിന് കാണാൻ കഴിയും. അദ്ദേഹം റബ്ബേ, ആരുമില്ലാത്ത കൃഷിയൊന്നുമില്ലാത്ത ഇടത്ത് എന്റെ കുടുംബത്തെ ഞാൻ ഇതാ റബ്ബെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ഒന്നുമില്ലാത്ത സ്ഥലം, ഭൂചരമായ ഭൂമി, ഇതാ നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഇതാ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ആളുകൾക്ക് ഇവരോട് സ്നേഹം തോന്നിപ്പിക്കണമേ, ഇവരെ അന്നം കൊടുക്കണമേ എന്ന് അള്ളാഹിനോട് അത് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അള്ളാഹ് പറഞ്ഞു, പിന്നെ അതിന്റെ അപ്പുറമൊന്നും ചിന്തിച്ചില്ല. അസ്ലിം ഖാല അസ്ലം തുലി റബ്ബില്ലാലെ. അതല്ലേ ഹാജർ അലൈഹി സ്വലാം നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ പിന്തിരിഞ്ഞ് നടന്നു പോകുമ്പോ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, ഇത് അള്ളാഹ് കൽപ്പിച്ചിട്ടാണോ? അതെ. എങ്കിൽ പിന്നെ അനുസരണം. അള്ളാഹു എന്ത് കൽപ്പിച്ചു അത് പൂർണ്ണമായി അനുസരിച്ച ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച ആൾക്ക് പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ആ മാർഗത്തെ സ്വീകരിച്ച ഒരാൾക്ക് ഇതിനെ സംബന്ധിച്ച് വേറൊരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ കുറിച്ച് മറ്റൊരു അഭിപ്രായം ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചതില്ലേ? അതായത് ജൂത മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്ന അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദര പുത്രന്മാരായ സലമയും മുഹാജിറും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പൊ അവര് അന്ത്യപ്രവാചകന്റെ ആഗമനം സംബന്ധിച്ച തൗറാത്തിലെ പ്രവചനങ്ങൾ അദ്ദേഹം ഇവർക്ക് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ തൗറാത്തിലുണ്ടല്ലോ ഒരു പ്രവാചകൻ വരുന്നതിനെ കുറിച്ച് എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും ഈ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കണം. വീണ്ടും അതിന്റെ വിശദീകരണം വരുന്നു. യാ ബനിയ ഇന്നല്ലാഹ സ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. വവസ്സാ ബിഹാ, ഇത് തന്നെ ഉപദേശിച്ചു ആര്? ഇബ്രാഹിം ഉപദേശിച്ചു. ബിബനീഹി, ഇതേ ആശയം ഇബ്രാഹിം തന്റെ മക്കളെ ഉപദേശിച്ചു. അള്ളാഹുവിന് കീഴ്പ്പെടുക, അവൻ അംഗീകരിച്ച് ജീവിക്കുക, അവന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ദീനുൽ ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മക്കളെ ഉപദേശിച്ചു. മക്കളെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് എടുത്തു പറഞ്ഞതാണ് ഇസ്രായേലിന്റെ കാര്യമായി കൊണ്ടടക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ. യാക്കൂബും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും തന്റെ മക്കളെ ഉപദേശിച്ചു. ഇബ്രാഹിം നബി മാത്രമല്ല, യാക്കൂബ് നിങ്ങള് പൂർവികനാണെന്ന് പറയുന്ന യാക്കൂബും മക്കളെ ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹസ്തഫ, നിശ്ചയം അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്, അദ്ദീൻ, ഈ ദീനിനനുസരിച്ച് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഈ ദീനാ ഈ ഇസ്ലാമാകുന്ന ദീനിനെ അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാത്ത മൂത്തുന്ന നിങ്ങൾ മരണപ്പെടരുത്, ഇല്ലാവാന്തും നിങ്ങളായിക്കൊണ്ടല്ലാതെ മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത്. ഈ പ്രാർത്ഥന ഇത് ഇവർ രണ്ടാളും മാത്രല്ല, അവരുടെ മക്കൾ അവർ ഉപദേശിച്ചതും ഇതേ ആശയമാണ്. വസാബിഹ ഇത് തന്നെ ഉപദേശിച്ചു ഇബ്രാഹീമും ബനീഹി തന്റെ മക്കളെ, ബനീഹി ഇബ്രാഹീമു ബനീഹി തന്റെ മക്കളെ ഉപദേശിച്ചു. യാക്കൂബും എന്റെ മക്കളെ, ഇന്നല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് ഈ ദീനിനെ നിശ്ചയിച്ച് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. വലാത്ത മൂത്തുന്ന ഇല്ലാവാന്തു, മുസ്ലിമോ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമു യാക്കൂബ് നബി അലൈഹി സ്വലാമു യഹൂദനാകാനല്ല പറഞ്ഞത്, നസാറാകാനല്ല പറഞ്ഞത്, മുശ്രിക്കാകാനും അല്ല പറഞ്ഞത്, പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മുസ്ലിമാകാനാണ് പറഞ്ഞത്. മുസ്ലിമായി അംഗീകരിച്ച് ജീവിക്കാനാണ് അവർ ഉപദേശിച്ചത്. ഈ ദീന് സർവാത്മന അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാമിനെ സ്വീകരിക്കാനാണ് പറഞ്ഞത്. മാത്രമല്ല മരണം വരെ നിങ്ങൾ ആ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം, മുസ്ലിമായിരിക്കണം. വലാ തമൂത്തുന്ന ഇല്ലാവാന്തും മുസ്ലിമും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്നാണ് ഇബ്രാഹീമും യാക്കൂബും ഒക്കെ തന്റെ മക്കളെ ഉപദേശിച്ചത് എന്നാണ് അള്ളാഹു താല ഇവിടെ വിശദീകരിച്ചത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതേ അതിന്റെ തന്നെ വിശദീകരണം ഒന്നും കൂടി പറയാണ്. നിങ്ങളായിരുന്നോ അത് അതല്ല കുന്തും നിങ്ങളായിരുന്നോ അതോ നിങ്ങളായിരുന്നോ എന്നുള്ള പ്രയോഗം. കുന്തും അതോ നിങ്ങളായിരുന്നോ ശുഹദ സന്നിഹിതരായിരുന്നോ സാക്ഷികളായിരുന്നോ. ഇത് ഹദറ യാക്കൂബ് അൽ മൗത്ത് യാക്കൂബിന് മരണമാസന്നമായപ്പോൾ ഇത് കാല അദ്ദേഹം പറഞ്ഞത് ലിബനീഹി തന്റെ മക്കളോട് മാതാബുദൂന മിമ്പാദി എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുക. അദ്ദേഹം മക്കളോട് ചോദിക്കാണ് മരണാസന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കളോട് ചോദിച്ചല്ലോ എന്തെന്ന്, മാതാബുദൂന മിമ്പാദി എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുക. കാരൂ അവർ പറഞ്ഞു നാബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യും ഇലാഹക്കാനിന്റെ ഇലാഹിനെ, ഇലാഹ ഇക്കാനിന്റെ പിതാക്കളുടെ നിങ്ങൾ ഇലാഹുകളെ, ആരാണ് ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ, ഇസ്മായില ഇസ്മായിലിന്റെ, ഇസ്ഹാഖ ഇസ്ഹാഖിന്റെ ഒക്കെ ഇലാഹുകളെ തന്നെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇലാഹം വാഹിദ അവരുടെ ഒക്കെ ഇലാഹി ഏകനായ ഇലാഹാണ്, ആ ഏകനായ ഇലാഹിനെ മാത്രമായിരിക്കും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക. വനഹനു ലഹു ഞങ്ങളാകട്ടെ ലഹു അവന് മുസ്ലിമുന അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാകുന്നു, കീഴ്പ്പെട്ട് കഴിയുന്നവരാകുന്നു. അതുകൊണ്ട് നോക്ക ആ ആയത്ത് ഇങ്ങനെ അർത്ഥം പഠിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആശയം വളരെ കൃത്യമായി മനസ്സിലാവും. എന്താണ് പറഞ്ഞത്? അം കുന്തും നിങ്ങളായിരുന്നോ ശുഹദ സാക്ഷികളായിരുന്നോ, അല്ലെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അന്ന് പറഞ്ഞ എന്തായിരുന്നോ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് ഹദറ യാക്കൂബ് അൽ മൗത്ത് യാക്കൂബിന് മരണമാസന്നമായപ്പോൾ, യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മരണമാസന്നമായപ്പോൾ ഇത് ഖാലലി ബനീഹി അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം മാതാബുദൂന മിന്ദൂനി എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുക പറഞ്ഞതെന്ന ചോദിച്ച സന്ദർഭം. മരണാസന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു അവസാനത്തെ ഇതില് നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. ആ മക്കള് ആ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കളാണല്ലോ ഇസ്രായേലികളായ നിങ്ങൾ. അന്ന് ആ മക്കൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ, കാലൂനാബുദു ഇലാഹക്ക നിന്റെ ഇലാഹിനെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇപ്പൊ ഇലാഹ ബായിക്ക നിങ്ങളുടെ പിതാക്കളുടെ ഇലാഹിനെ, ഇബ്രാഹീമ ഇസ്മായില ഇസ്ഹാഖ എടുത്തു പറഞ്ഞവര് ഇവരുടെയൊക്കെ ഇലാഹുകളെ, ഇലാഹം വാഹിദ ഏക ദൈവത്തെ, വനഹനു ലഹു ഞങ്ങൾ അവന് മുസ്ലിമൂൻ കീഴ്പ്പെട്ടു കഴിയുന്നവരാണ് എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ ഈ വ്യതിജനനം ഇപ്പൊ നിങ്ങള് അള്ളാഹുവിൽ സമന്മാരെ സങ്കല്പിക്കുന്നു, ദൈവപുത്രന്മാരെ സങ്കല്പിക്കുന്നു, ഉദയർ അലൈഹി ഇസ്ലാമിനെ മകനായി സങ്കല്പിക്കുന്നു, ഈസാ അലൈഹി ഇസ്ലാമിനെ മകനായി സങ്കല്പിക്കുന്നു, അതേപോലെ തന്നെ ഇസ്മായിലികള് മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളായി സങ്കല്പിക്കുന്നു, സകല ശിർക്കും സകല വ്യതിചലനങ്ങളും സംഭവിച്ചത് അന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടോ അല്ല, ആ നിങ്ങളുടെ യഥാർത്ഥ പൂർവികരായ ആളുകൾ അന്ന് പറഞ്ഞത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ കൊടുത്ത മറുപടിയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞതും എന്താണ്, ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതാണ്. ഇതിനടുക്ക് വേറൊരു രസം കൃത്യമുള്ള ഒരു കാര്യമുണ്ട്. ഇസ്ഹാഖ് നബിയുടെ കീഴിൽ വന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനപരമ്പരയിൽപ്പെട്ട ഇസ്മായിലികളെ ഇസ്മായിലികൾ അംഗീകരിച്ചിരുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്മായിലികളെ വേർതിരിക്കുന്ന നിലപാട് അന്നുണ്ടായിട്ടില്ല. അന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പോലും, സാക്ഷാത് ഇസ്രായേലികളായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പോലും പറഞ്ഞത് ഞങ്ങൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും കൂടി ഇലാഹിനെ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും കൂടി അവർ പരിഗണിച്ചിരുന്നു. ആ വംശീയമായ വ്യതിചലനം അന്നുണ്ടായിട്ടില്ല. വംശീയമായ വ്യതിചലനം നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് പഠിപ്പിച്ചതല്ല എന്ന് കൃത്യമായി അള്ളാഹു തആല ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഏക ഇലാഹിനെ തന്നെയാണ് അവരിതാക്കിയത് എന്ന് പറയുന്നു. ഒരാഴ്ച കൂടി ഞാൻ പെട്ടെന്ന് എടുത്തു തീർക്കണം ആ പേജ് തീരാൻ വേണ്ടി ഒരു മിനിറ്റ് വൈകിയാലും ശ്രമിക്കും. تِلْكَ أُمَّةٌ قَدْ خَلَتْ لَهَا مَا كَسَبَتْ وَلَكُمْ مَا كَسَبْتُمْ وَلَا تُسْأَلُونَ عَمَّا كَانُوا يَعْمَلُونَ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, തിരക്കൂടിയിട്ടൊന്നുമില്ല. നോക്കൂ, തിൽക്ക ഉമ്മത്തുൻ, തിൽക്ക അത് അവർ, ഉമ്മത്തുൻ ഒരു സമുദായമാണ്. കത് ഹലത്ത് അവർ കഴിഞ്ഞു പോയിരിക്കുന്നു. ലഹ അവർക്കുണ്ട്, അവർക്കുള്ളതാണ്. മാ കസബത്ത് അവർ പ്രവർത്തിച്ചത്. വലക്കും നിങ്ങൾക്കുള്ളതാണ്. മാ കസബ്തും നിങ്ങൾ പ്രവർത്തിച്ചത്. വലാ തുസ്അലൂന നിങ്ങളോട് ചോദിക്കുകയില്ല. അമ്മാക്കാനും യഅ്മലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല. ചെറിയ ആയത്ത് എന്താ പറഞ്ഞേ, തിൽക്ക ഉമ്മത്തുൻ ഖദ് ഖലത്ത് അവർ കഴിഞ്ഞു പോയ സമുദായമാകുന്നു അല്ലേ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മാൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ അള്ളാഹുവിനെ, ഏകനായ അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ച ആ സമൂഹം കഴിഞ്ഞു പോയ സമുദായമാണ്. വലക്കും മാ കസബത്ത് അവര് പ്രവർത്തിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾക്കുണ്ട്. അവരുടെ പാരമ്പര്യത്തിന്റെ വീറും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നടക്കണം. അവര് ചെയ്ത നന്മ അവർക്കുള്ളതാ, അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾ എന്താ ചെയ്തത് അതാ നിങ്ങൾക്കുള്ളത്. അവര് തൗഹീദാണ് സ്വീകരിച്ചതെങ്കിൽ അതിന്റെ ഗുണവും അതിന്റെ പ്രതിഫലവും അവർക്കുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ ചെയ്യുന്നത് ശിർക്കും ബിദ്അത്തും, നിങ്ങൾ ചെയ്യുന്നത് തിന്മയും, നിങ്ങൾ ചെയ്യുന്നത് കുഫറും ധിക്കാരവുമാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. പൂർവികന്റെ പേരും പറഞ്ഞിട്ടൊന്നും, മറ്റുള്ളവരെ പേര് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓരോരുത്തർ ചെയ്തത് ലഹാ മാ കസബത്ത് വലക്കും മാ കസബത്ത്, അവർ ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾ. വല തുസ്അലൂന അമ്മാ കാനൂ യഅ്മലൂൻ, അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോടൊന്നും ചോദിക്കുന്നതല്ല. എന്നാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ കാര്യത്തിന് അവർ മറുപടി പറയാനും ഉണ്ടാവില്ല. അവരവർ ചെയ്തതിന്റെ കാര്യമാണ് ഉണ്ടാവുക. പഴയ പാരമ്പര്യത്തിന്റെ വീറും പറഞ്ഞിട്ടും പഴയ കാര്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയും ഉണ്ടാവില്ല. ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ മാത്രമാണ്. എത്ര ദുഷിച്ച ജീവിതം നയിച്ചാലും എന്ത് പാപങ്ങൾ ചെയ്താലും അതൊക്കെ പൂർവികരെ ഏറ്റെടുത്തോളൂ എന്നുള്ള നിങ്ങളുടെ ആ മൗഢ്യധാരണ വേണ്ട. അവരുടെ കർമ്മത്തിന്റെ ഫലം അവർക്ക്, നിങ്ങൾ ചെയ്ത തിന്മയുടെ ഫലം നിങ്ങൾക്ക്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ബഹുദൈവ വിശ്വാസികളോടും അഹ്ലി കിതാബുകളോടും കൃത്യമായി സംവദിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഈ ഭാഗത്ത് ചെയ്യുന്നത്. അടുത്തൊരു പേജോട് കൂടി അഹ്ലി കിതാബുമായുള്ള ഈ സംവാദം അവസാനിക്കും, പിന്നെ മറ്റു വിഷയങ്ങളിലേക്കാണ് കടക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ആദ്യം കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു അസ്വസ്ഥ എന്താണ് വീണ്ടും വീണ്ടും ആവർത്തനമായി തോന്നും. പക്ഷെ ഇതിന്റെ മർമ്മത്തിലേക്ക് ഇറങ്ങി ഖുർആൻ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇൻഷാല്ലാ ഈ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കണം കേട്ടോ. ആ പ്രാർത്ഥന റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, അതേപോലെ റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വാരിനാ മനാസിക്കനാ വത്തുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ പ്രാർത്ഥന നമ്മുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആരോധന എഴുതി കാണിച്ചു മക്കളില്ലാത്തവർക്കും പ്രാർത്ഥിക്കണം. ശരിയാണ്, അതുപോലെ അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. ഉണ്ടായില്ലാത്തിട്ട് വിഷമിക്കും വേണ്ട, അതേസമയം അള്ളാഹു തആല പരീക്ഷണമാണ്. നമ്മളെ പ്രാർത്ഥനയിൽ അവരെയും നിങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഞാനതായാലും അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥന കാര്യമായി തന്നെ നമ്മൾ നടത്തണം. നമ്മുടെ ക്ലാസ്സുകള് ഏതാണ്ട് 10,000-ത്തോളം ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ പലരും ഇപ്പൊ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചാളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അവരൊരിക്കലും പിശാചി പിടികൊടുക്കാൻ അനുവദിക്കരുത്. അവർ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കണം. ഈ സമയത്ത് പങ്കെടുക്കാത്തവരൊക്കെ യൂട്യൂബിൽ കേട്ടിരിക്കണം. ഇതാണ് തീരുമാനിക്കണം. 2.5 കൊല്ലം കൊണ്ട് അള്ളാന്റെ കിതാബിൽ എന്താ പറഞ്ഞു, അതിന്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് പരലോകത്തെത്തുമ്പോളെ അറിയുള്ളൂ. പരലോകത്തല്ല, ദുനിയാവിൽ തന്നെ അതിന്റെ പ്രതിഫലം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും തീർച്ചയായും ഉണ്ടാകും, ഉറപ്പാണ്. അത് ഖുർആനാണ്, അള്ളാന്റെ കിതാബാണ്, കലാമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നും ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മക്സറിന്റെ തീഷ്ണതയിൽ നിന്ന് അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവെ, ഈമാനോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി റബ്ബെ ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ തുണക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ദക്കാത്ത് കൊടുക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്. അള്ളാഹുവെ കബൂലാക്കണേ നാഥാ, പടച്ചവനെ സർവശക്തനായ നാഥാ, അർഹമുറാഹിമീനായ നാഥാ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കുമാറാകണേ നാഥാ, സ്വീകരിക്കണേ നാഥാ, അത് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമായി റബ്ബേ നീ സ്വീകരിക്കുമാറാകണേ റബ്ബേ, ഞങ്ങളുടെ ഖുർആൻ പഠനം സാലിഹായ അമലായി റബ്ബേ സ്വീകരിക്കണേ, ഞങ്ങളുടെ ഖുർആൻ പഠനം നരകമോചനത്തിന് കാരണമാക്കണേ, ഞങ്ങളെ ഖുർആൻ പഠനം രോഗത്തിന് ശിഫയാക്കണേ നാഥ, ഞങ്ങളുടെ ഖുർആൻ പഠനം നാളെ നരകശിക്ഷയിൽ നിന്നുള്ള മോചനമാക്കണേ, സ്വർഗപ്രവേശനത്തിന് കാരണമാക്കണേ നാഥ. അള്ളാഹുവെ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, മക്കളെ ഇണകളെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ, രോഗങ്ങളൊക്കെ ശിഫയാക്കണേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പലരും വിട്ടുപോയിട്ടുണ്ട്, പല സുഹൃത്തുക്കളും വിട്ടുപോയിട്ടുണ്ട്, അള്ളാഹു അവർക്കൊക്കെ മഹ്ഫിറത്തും അർഹമത്തും നൽകുമാറാകണേ. കഴിഞ്ഞ ഒരാഴ്ച നമ്മളുമായി ബന്ധപ്പെട്ട പലരും അള്ളാഹുവിലേക്ക് യാത്ര പോയിട്ടുണ്ട് റബ്ബേ, അവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ദിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ അനിൽ നാരി മുഖല്ലിസാ അള്ളാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൽ നാർ അള്ളാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ അള്ളാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയാ വറിസ്ഖൻ ത്വയ്യിബാ വഅമല മുതഖബ്ബലാ اللهم توفنا مسلمين والحقنا بالصالحين اللهم اغفر لنا ذنوبنا يا رب العالمين اللهم انا نسالك الهدى والتقى واللفاف والغنى ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا واخطئنا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم من عذابها كان غراما انها ساءت مستقرا ومقاما اللهم اشف امراضنا اللهم اشف امراضنا اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم انا اللهم زين قلوبنا بالايمان اللهم زين قلوبنا بالايمان وثبت اقدامنا بالاسلام ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على سيدنا محمد وعلى ال سيدنا محمد سبحان رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.